ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: നീ അവരോട് ആജ്ഞാപിക്കുന്നതായാൽ തീർച്ചയായും ഞങ്ങൾ അക്കാര്യം നടപ്പിലാക്കുന്നതിനായി പുറപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിനെ മുൻനിർത്തി അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ട സാധാരണ നിലയിൽ അറിയപ്പെട്ട അനുസരണമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹു സൂക്ഷ്മജ്ഞനാകുന്നു. പറയുക, അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെയും അനുസരിക്കുക. ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതായാൽ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് മാത്രമേ അദ്ദേഹത്തിന് ബാധകമാവുകയുള്ളൂ. നിങ്ങളെ ചുമതലപ്പെടുത്തിയത് നിങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുന്നതായാൽ നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വ്യക്തമായ നിലയിൽ സന്ദേശം എത്തിക്കുകയല്ലാതെ ദൈവദൂതന് വേറെ ഒരു ബാധ്യതയുമില്ല. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അള്ളാഹു ഉറച്ച വാഗ്ദാനം ചെയ്യുന്നു, അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിന് ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണ്. അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ്, എന്നോട് മറ്റൊന്നിനെയും പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നിഷേധികളാകുകയാണെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ദൈവദൂതനെ അനുസരിക്കുകയും ചെയ്യുക നിങ്ങൾ കരുണ ചെയ്യപ്പെടുന്നതിന് വേണ്ടി. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തുകളുടെ തർജ്ജമ നിങ്ങൾ കേട്ടുകഴിഞ്ഞു. അതിലെ ഒരു ആയത്തിന് ഇസ്തിഖ്ലാഫിന്റെ ആയത്ത് എന്നാണ് പറയാറുള്ളത്. വിശ്വാസികളോട് ഖിലാഫത്തിനെ കുറിച്ച് പ്രസ്തുത വചനത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഹദ്രത്ത് മസീമു അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രകാശം വീശുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അൽവസിയത്ത് എന്ന തന്റെ ചെറുകൃതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് ശേഷം അഹമ്മദിയ ജമാഅത്തിൽ ഖിലാഫത്ത് സംവിധാനം നിലവിൽ വരും എന്ന സുവാർത്ത നൽകുന്നുണ്ട്. 1905 ഡിസംബറിലാണ് ഈ ഗ്രന്ഥം രചിച്ചത്. ഇതിൽ തഖ്വ, തൗഹീദ്, അദ്ദേഹത്തിന്റെ സ്ഥാനമാനം, ഖിലാഫത്ത്, ദൈവസാമീപം കരസ്ഥമാക്കുന്നതിനും ജമാഅത്തിന് സുദൃഢമായ അടിത്തറയിൽ പടുത്തുയർത്തുന്നതിനു വേണ്ടി സാമ്പത്തിക പദ്ധതിയും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ സൃഷ്ടികളോടുള്ള കടപ്പാടും സൃഷ്ടാവിനോടുള്ള കടപ്പാടും നടപ്പിൽ വരുത്തുവാനുള്ള ഒരു സംവിധാനമാണ്. ഇതിനെതിരിലുള്ള മറ്റെല്ലാ പദ്ധതികളും അർത്ഥശൂന്യമാണ്. കാരണം അവയെല്ലാം തഖ്വയില്ലാത്തതും ചില വ്യക്തികളെയും ചില ബാഹ്യമായ കാര്യങ്ങളെയും മാത്രം അവലംബിക്കുന്നതുമാണ്. ഏതായിരുന്നാലും അതിന്റെ വിശദീകരണങ്ങളും വിവിധ വശങ്ങളും വളരെ കൂടുതലാണ്. അൽവസിയത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ ബാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ച ചില ഉദ്ധരണികൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വസിയത്തിന്റെ സംവിധാനം ഞാൻ പറഞ്ഞതുപോലെ 1905 ഈ ഗ്രന്ഥം രചിച്ചതു മുതലാണ് തുടങ്ങിയത്. എന്നാൽ ഇസ്തിഖ്ലാഫിന്റെ ആയത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ വിവരിച്ച കാര്യങ്ങൾ അഥവാ അഹമ്മദിയ ഖിലാഫത്തിനെ കുറിച്ചുള്ളത് ഈ ഗ്രന്ഥം എഴുതി 3 വർഷം കഴിഞ്ഞപ്പോൾ, ഇന്നേക്ക് 103 വർഷം മുമ്പ്, ആ മഹാത്മാവിന്റെ വിയോഗത്തിന് ശേഷം ഇന്നേ ദിവസം 1908 മെയ് 27 ആരംഭിക്കുകയുണ്ടായി. 1400 വർഷമായി നഷ്ടപ്പെട്ട ഈ ഖിലാഫത്ത് സംവിധാനം അള്ളാഹു വീണ്ടും നൽകുകയുണ്ടായി. ആ മഹാത്മാവിന്റെ വരികൾ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പേ, മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരികൾ നിങ്ങളെ കേൾപ്പിക്കുന്നതിന് മുമ്പേ ഈ ആയത്തുകളുടെ ചുരുങ്ങിയ വിവരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഖിലാഫത്തിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാകുന്നതാണ്. ഈ ആയത്തുകളിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുന്നവർക്കും ഖലീഫമാരെ ബയ്യത്ത് ചെയ്യുന്നവർക്കും ഒരു പരിപൂർണ ജീവിത പദ്ധതി വിവരിച്ചിരിക്കുന്നു. ഇതിൽ പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം അനുസരണം എന്താണെന്നും ഏത് രീതിയിൽ അനുസരണം പുലർത്തണം എന്നുമാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നേരിടേണ്ടി വരുമ്പോൾ ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന് സത്യം ചെയ്തിരിക്കലല്ല. വെറും സത്യം ചെയ്യുന്നതുകൊണ്ട് കാര്യമായില്ല. എല്ലാ തലത്തിലും പൂർണമായ അനുസരണം പ്രകടിപ്പിക്കേണ്ടതാണ്. പൂർണമായ അനുസരണം പ്രകടിപ്പിച്ചു കാണിച്ചാൽ മാത്രമേ ഞങ്ങൾ എന്തിനും തയ്യാറാണെന്ന വാദം ശരിയായിത്തീരുകയുള്ളൂ. അള്ളാഹുവും അവന്റെ റസൂലും നൽകിയ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ വീരവാദങ്ങൾ പൊള്ളയാണെന്ന് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് അടിസ്ഥാനകാര്യം പൂർണമായ അനുസരണം പ്രകടിപ്പിക്കലാണ്. പ്രവർത്തനത്തിലൂടെ അനുസരണം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അനുസരണം ദൃശ്യമാക്കുന്നു. നിലനിൽക്കുന്നില്ലെങ്കിൽ വാദകോലാഹലങ്ങൾ വ്യർത്ഥമായിരിക്കും. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വ്യക്തമാക്കുന്നത്, മനുഷ്യനെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ എല്ലാം അറിയുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങൾ എല്ലാം മുമ്പിലുള്ള അല്ലാഹുവിനെ ഒരിക്കലും വഞ്ചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു എപ്പോഴും നമ്മെ കാണുന്നുണ്ടെന്ന ചിന്ത ഉണ്ടായിരിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കൺമുമ്പിൽ എപ്പോഴും ഈ ചിന്ത ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ഒരു ദൃഢജ്ഞാനത്തിൽ ഒരു വ്യക്തി നിലയുറപ്പിക്കുമ്പോൾ, അല്ലാഹു നമ്മെ കാണുന്നുണ്ടെന്ന് ദൃഢബോധ്യം വരുമ്പോൾ, വെറും സത്യം ചെയ്യൽ മാത്രമായിരിക്കില്ല അവരിൽ നിന്നും പ്രകടമാകുക, അനുയോജ്യമായ നിലയിലുള്ള അനുസരണം അവരിൽ നിന്നും പ്രകടമാകുന്നതാണ്, എല്ലാ നല്ല തീരുമാനങ്ങളും പൂർണമായും അനുസരിക്കുന്നതാണ്. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ വേണ്ടി മനുഷ്യൻ തിടുക്കം കാട്ടുന്നതായിരിക്കും, അതിനായി പരിശ്രമിക്കുന്നതായിരിക്കും. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല എന്നതോടൊപ്പം വ ഉലിൽ അംരി മിൻകും എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അമീറിനെയും നിസാമെ ജമാഅത്തിനെയും കാലത്തിന്റെ ഖലീഫയെയും അനുസരിക്കേണ്ട നിർബന്ധമായി തീരുന്നു. പൂർണമായ അനുസരണം പ്രകടിപ്പിക്കാത്തവരെക്കുറിച്ച്, സ്വന്തം ഇഷ്ടം നടപ്പിൽ വരുത്തുന്നവരെക്കുറിച്ച് അല്ലാഹു പറയുന്നത്, ഈ അനുസരണ വൃത്തത്തിൽ നിന്നുള്ള നിങ്ങളുടെ ഈ പുറംചാട്ടം, ആ കാരണമായി ഉണ്ടാകുന്ന പാപഭാരം, അത് നിങ്ങൾ തന്നെ വഹിക്കേണ്ടതായി വരും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. ഇത് സംബന്ധമായി പ്രവാചകൻ ചോദിക്കപ്പെടുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിൽ ഈ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുന്നതല്ല. ശരീഅത്തിന്റെ കൽപ്പനകൾ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. റസൂലിനെ പിൻപറ്റിക്കൊണ്ട് കാലത്തിന്റെ ഖലീഫമാർ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ എത്തിച്ചു തരികയുണ്ടായി. ശരീഅത്തിന്റെ കൽപ്പനകൾ എത്തിക്കേണ്ടവർ അത് എത്തിച്ചിരിക്കുന്നു, എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാത്തവർ മറുപടി പറയേണ്ടി വരുന്നതാണ്. ഇവിടെ ഞാൻ റസൂലിനോടൊപ്പം ഖലീഫയെയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം വിശുദ്ധ ഖുർആനിൽ ഒന്ന് ഉലിൽ അംരി മിൻകും എന്ന് ഒരു സ്ഥലത്ത് വരുന്നുണ്ട്, മറ്റൊന്ന് ഖലീഫമാർ റസൂലിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഖിലാഫത്ത് യഥാർത്ഥത്തിൽ നുബുവത്തിന്റെ തുടർച്ചയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ സുന്നത്ത് അനുസരിച്ചും ഖുലഫായ റാഷിദീന്റെ സുന്നത്ത് അനുസരിച്ചും നിങ്ങൾ മുന്നോട്ട് പോവുക. ഇത് പറയാനുള്ള കാരണം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും നിർദ്ദേശവും അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഖുലഫായ റാഷിദീങ്ങൾ. ആ ഹദീസിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. ഹദ്രത്ത് അബ്ദുറഹ്മാൻ ഇബ്ന് അമർ സുലമി വിവരിക്കുന്നു, അദ്ദേഹം ഇഖ്ബാൽ ഇബ്ന് സാരിയ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറയുന്നതായി കേട്ടു, ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള പ്രഭാഷണം നടത്തുകയുണ്ടായി. അതുകൊണ്ട് കണ്ണുകൾ ഈറനണിഞ്ഞു, ഹൃദയം ഭയചകിതമായി. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, വിട പറയുമ്പോൾ ചെയ്യുന്ന ഒരു വസിയത്ത് പോലെയാണല്ലോ ഇത്, ഞങ്ങൾ എപ്പോഴും സിറാത്തെ മുസ്തഖീമിൽ അടിയുറച്ച് നിൽക്കുന്ന തരത്തിലുള്ള വല്ല ഉപദേശവും ഞങ്ങൾക്ക് തന്നാലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെ പ്രകാശദീപ്തമായ തെളിച്ചമാർന്ന ഒരു വഴിയിലാണ് വിട്ടേച്ചു പോകുന്നത്, അതിന്റെ രാത്രിയും അതിന്റെ പകലിനെ പോലെയാണ്, ദുർഭഗനല്ലാതെ ആർക്കും തന്നെ ഇതിൽ നിന്ന് മാർഗഭ്രംശം സംഭവിക്കില്ല. നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ പല ഭിന്നതകളും കാണുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ താക്കീത് നൽകുകയുണ്ടായി, ഇതെല്ലാം ഉണ്ടായാലും ഭിന്നതയുണ്ടാകും, ഇങ്ങനെയുള്ള അവസരത്തിൽ എന്റെ യഥാർത്ഥ ചര്യയെ പിൻപറ്റുക, ഖുലഫാ റാഷിദീൻ അൽ മഹ്ദിയിന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റുക, അനുസരണം നിങ്ങളുടെ അടയാളമാക്കി മാറ്റുക, ഒരു ഹബ്ഷി അടിമ നിങ്ങളുടെ അമീറായി നിയമിക്കപ്പെട്ടാലും ശരി, ഈ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഒരു വിശ്വാസിയുടെ ഉദാഹരണം കയറുകൊണ്ട് ബന്ധിച്ച ഒട്ടകത്തെ പോലെയാണ്, ഏത് വഴിയിലൂടെ അതിനെ കൊണ്ടുപോയാലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുവോ അതിനെ കൊണ്ടുപോകാവുന്നതാണ്, അനുസരണ ശീലമുള്ളതായിരിക്കും. അല്ലാഹു പറയുന്നു, അനുസരണം അനിവാര്യമാണ്, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ വൈൻ തുത്തിയൂഹു തഹ്തദു, നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഹിദായത്ത് ലഭിക്കുന്നതാണ്, ഹിദായത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ ആയത്തുകൾക്ക് ശേഷം ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണ് അല്ലാഹു നൽകുന്നത്. ഇസ്തിഖ്ലാഫ് എന്ന ആയത്തിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്തി, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ ചെയ്യുകയും ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ വാഗ്ദാനമാണിത്. മുമ്പുള്ള ആയത്തിൽ വിശ്വാസത്തിന്റെയും സത്പ്രവൃത്തിയുടെയും നിലവാരം എന്തായിരിക്കണമെന്ന് വിവരിച്ചിട്ടുണ്ട്. സമ്പൂർണമായ അനുസരണത്തിന്റെ മുഖം നമ്മുടെ കഴുത്തിൽ വെക്കണം, അപ്പോൾ മാത്രമായിരിക്കും യഥാർത്ഥ വിശ്വാസി എന്ന് പറയപ്പെടുകയുള്ളൂ. പരിപൂർണ അനുസരണത്തിന്റെ മുഖം തങ്ങളുടെ കഴുത്തിൽ ബന്ധിച്ചതിന് ശേഷമേ സൽപ്രവൃത്തികളിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ. ഈ നിലവാരം കരസ്ഥമാക്കിയാൽ ഖിലാഫത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ഫലം ലഭിക്കുന്നതായിരിക്കും, അല്ലാതെ ലഭിക്കില്ല. മുസ്ലിങ്ങളിൽ എന്തുതന്നെയായാലും ഖിലാഫത്ത് നിലനിൽക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ചില നിബന്ധനകളോടുകൂടി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഷർത്ത് സമ്പൂർണ്ണ അനുസരണമാണ്. ഖിലാഫത്തെ റാഷിദയുടെ പരമ്പര മുറിഞ്ഞു പോകാനുണ്ടായ കാരണം മുസ്ലീങ്ങൾ അനുസരണ വൃത്തത്തിൽ നിന്നും പുറത്തുപോയതുകൊണ്ടാണ്. യഥാർത്ഥ ഖിലാഫത്തിൽ നിന്നും മുസ്ലീങ്ങൾ അകറ്റപ്പെട്ടത് അനുസരണത്തിൽ നിന്നും അവർ അകന്നുപോയതുകൊണ്ടാണ്. അനുസരണ വൃത്തത്തിൽ നിന്നും പുറത്തുപോയിക്കൊണ്ട് ചിലർ പറഞ്ഞത് ഞങ്ങൾ ബയ്യത്ത് ചെയ്യണമെങ്കിൽ ചില നിബന്ധനകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നാണ്. അത് പാലിക്കണം. അതിൽ ഒരു സുപ്രധാന കാര്യം ഹദ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് പ്രതികാരം ചെയ്യുക എന്നതായിരുന്നു. ചിലർ ചില കുഴപ്പക്കാരുടെ വാക്കുകൾ കേട്ട് അനുസരണത്തിൽ നിന്നും പുറത്തുപോയി. അന്ന് സഹാബാക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ സമ്പൂർണ്ണ അനുസരണത്തിൽ നിന്നും പുറത്തുപോയപ്പോൾ ഖിലാഫത്തിൽ നിന്നും അകറ്റപ്പെടുകയുണ്ടായി. കാരണം ഖലീഫയെ നിയമിക്കുക എന്ന തീരുമാനം അള്ളാഹു തന്റെ കരങ്ങളിൽ വെച്ചിരിക്കുകയാണ്. ഭിന്നതയ്ക്ക് ശേഷം അനുസരണത്തിൽ നിന്നും വിട്ടുമാറിയതിനു ശേഷം ഖലീഫ ആകുവാനും ആക്കുവാനുമുള്ള എല്ലാ പ്രയത്നങ്ങളും പരാജയപ്പെടുകയുണ്ടായി. ഖിലാഫത്ത് മുലൂക്കിയത്തിന്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെട്ടു. മുമ്പ് ഖിലാഫത്ത് സംവിധാനം അള്ളാഹു നിലനിർത്തിയതുപോലെ ഇവിടെയും സ്ഥാപിക്കും എന്ന് അള്ളാഹു പറയുന്നു. മുമ്പ് നുബുവത്തിന്റെ മാർഗത്തിലുള്ള ഖിലാഫത്താണ് ഉണ്ടായിരുന്നത്. നബിയെ അള്ളാഹു സ്വയം അയക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരീഅത്ത് പൂർത്തിയായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് വരെയുള്ള ശർഈ നബിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഖിലാഫത്തെ റാഷിദ തുടങ്ങിയത്. അതിന്റെ ബാഹ്യ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ മുഖേനയാണ് നടക്കുന്നത്. എന്നാൽ അത് അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പ് ആണെന്നതിന് അള്ളാഹു അതിന് നൽകുന്ന സഹായവും സഹകരണവും സാക്ഷിയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ഇതിനോടൊപ്പമാണെന്ന് ഇതെല്ലാം തെളിയിക്കുന്നു. അള്ളാഹു അവസാന വിജയവും സമ്പൂർണ്ണ ശരീഅത്തും ഇസ്ലാം മുഖേനയായിരുന്നു പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. അതിനാൽ ഇപ്രകാരം ഒരു പ്രവചനം കൂടി നടത്തി. അതായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിൽ ഒരു നബിയും വരുന്നതാണ്. വആഖരീന മിന്നും ലമ്മാ യൽഹഖു ബിഹിം എന്ന ആയത്തിൽ ഇതിന്റെ വിശദീകരണം കാണാവുന്നതാണ്. ഇതിന്റെ വിശദീകരണമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്കും മസീഹിനുമിടയിൽ ഒരു പ്രവാചകനുമില്ല എന്നാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മസീഹും മഹ്ദിയുമാണ്, നബിയുമാണ്, ഖാത്തമുൽ ഖുലഫായുമാണ്. അള്ളാഹു തആല 1400 വർഷങ്ങൾക്ക് ശേഷം വിശ്വാസികളോട് താൻ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനായി ഈ ഖലീഫയെ അയക്കുകയുണ്ടായി. ഇദ്ദേഹം ഉമ്മത്തിയായിക്കൊണ്ട് നുബുവത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കി ഖിലാഫത്ത് പരമ്പര തുടങ്ങാൻ കാരണമായി തീർന്നു. അള്ളാഹു തആല പറയുന്നു, ഇസ്ലാം ദീനിനെ നിങ്ങൾക്കായി അള്ളാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ യഥാർത്ഥ അനുഗ്രഹം കരസ്ഥമാക്കാനും ഭയത്തെ സമാധാനമാക്കി മാറ്റിമറിക്കാനും സമ്പൂർണ്ണ അനുസരണത്തോടുകൂടി ഖിലാഫത്തുമായി ഒട്ടിപ്പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് അനിവാര്യമാണ്. ആര് ഖിലാഫത്തുമായി ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നുവോ അവരുടെ ഭയം സമാധാനമായി പരിവർത്തിക്കപ്പെടുന്നതാണ്. ഖലീഫമാർ മുഖേന ഇസ്ലാമിന്റെ വിജയനാളുകൾ അടുത്തടുത്ത് വരുന്നതാണ്. ഖലീഫയും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരിക്കുമെന്നാണ്. നമസ്കാരങ്ങളുടെ നിലനിർത്തലും സ്വച്ഛമായ തൗഹീദിനെ നിലനിർത്തലും അവരുടെ ഉത്തരവാദിത്തം തന്നെ. അതിനുവേണ്ടിയുള്ള പരിശ്രമം അവരെ ഖിലാഫത്തിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരാക്കി മാറ്റുന്നതാണ്. അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുന്നതാണ്. തന്റെ അനുഗ്രഹങ്ങൾ അവരെ കടാക്ഷിക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ടും യഥാർത്ഥ ഖിലാഫത്തിനോടൊപ്പം നിൽക്കാത്തവർ ആജ്ഞാലംഘകരായിരിക്കും. അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കുന്നതാണ്. വിശ്വാസികൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുന്നതല്ല. ഞാൻ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾ പൊതു മുസ്ലിങ്ങളെ നോക്കുക, അസ്വസ്ഥത അവരെ വലയം ചെയ്തിരിക്കുന്നു. അന്യരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ മറ്റുള്ളവരുടെ സഹായം മുസ്ലിങ്ങൾ തന്നെ കരസ്ഥമാക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഉമ്മത്തിന് അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ ഓതിക്കേൽപ്പിച്ച അവസാന ആയത്തിൽ അള്ളാഹു 3 കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പറയുന്നു, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, പരിപൂർണ അനുസരണം പ്രകടിപ്പിക്കുക. ഇത് കാരണം അള്ളാഹു കരുണ ചൊരിഞ്ഞുകൊണ്ട് തന്റെ അനുഗ്രഹം തുടർന്നു കൊണ്ടുപോകുന്നതാണ്. അള്ളാഹു തആല ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന തന്റെ അനുഗ്രഹത്തിന്റെ ഒരു ശൃംഖല തുടങ്ങിവച്ചിരിക്കുന്നു. ഇതിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കാൻ ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ ഈ കൽപ്പനകളെ ഓർക്കേണ്ടതാണ്. സമ്പൂർണമായ അനുസരണം പുലർത്തുന്നവരോടാണ് അള്ളാഹു ഈ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവർ അള്ളാഹുവിന്റെ ആരാധനയെ എപ്പോഴും മുമ്പിൽ കാണും. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് ആരാധന ശരിക്കും നിലനിർത്തുന്നവർ. ആരാധന നിലനിർത്താനുള്ള ഏറ്റവും ഉചിതമായ മാർഗം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമസ്കാരം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവിക ജമാഅത്തിന്റെ ഭാഗമായി തീരുന്നവർ നമസ്കാരം നിലനിർത്താൻ കഴിവതും പരിശ്രമിക്കുന്നവരായിരിക്കും. നമസ്കാരം നിലനിർത്തുക എന്ന കൽപ്പനയെ ഹദ്രത്ത് മുസ്ലിമോ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: സലാത്തിന്റെ ഏറ്റവും ഉത്തമമായ ഭാഗം ജുമായാകുന്നു. അതിൽ ഇമാം ഖുത്ബ ഓതുന്നു, പല ഉപദേശങ്ങളും നൽകുന്നു. കാലത്തിന്റെ ഖലീഫ ലോകത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി ലോകത്തിലെ വിവിധ സമുദായങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ആനുകാലിക സംഭവങ്ങളെ മനസ്സിലാക്കി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇത് മുഖേന സമൂഹത്തിൽ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കുന്നു. എല്ലാവരും ഒരേ കാഴ്ചപ്പാടുള്ളവരായിത്തീരുന്നു. ഈ കാഴ്ച ഇന്ന് നമുക്ക് അഹമ്മദിയ ജമാഅത്തിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കാലത്തിന്റെ ഇമാമിന്റെ ഖുത്ബകൾ ലോകത്തിന്റെ കോണായ കോണുകളിൽ ഒരേ സമയം ശ്രവിക്കാൻ കഴിയുന്നു. വിവിധതരം ആളുകളുടെ പ്രകൃതവും ആവശ്യവുമനുസരിച്ചാണ് കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. ഞാൻ ഖുത്ബ നൽകുമ്പോൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് മാത്രമായിട്ടല്ല ഖുത്ബ നൽകുന്നത്, മറിച്ച് ലോകത്തിന്റെ വിവിധ നാടുകളിൽ നിന്നും എനിക്ക് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഖുത്ബ ഞാൻ നൽകുന്നു. ചിലപ്പോൾ യൂറോപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഖുത്ബ നൽകുന്നു, ചിലപ്പോൾ ഏഷ്യയിലെ ഏതെങ്കിലും നാടിന്റെ അവസ്ഥയനുസരിച്ചായിരിക്കും, അതുമല്ലെങ്കിൽ അവിടുത്തെ പൊതുകാര്യങ്ങളെക്കുറിച്ചായിരിക്കും, ചിലപ്പോൾ ആഫ്രിക്കയെക്കുറിച്ചായിരിക്കാം, ജസായറിനെ കുറിച്ചായിരിക്കാം. ഇസ്ലാം ഒരു ആഗോള മതമായതുകൊണ്ട് വിവരിക്കപ്പെടുന്ന ഓരോ കാര്യവും തന്നെ ഓരോ നാട്ടിലും വിഭാഗത്തിലുമുള്ള അഹമ്മദികൾക്ക് ഉപദേശം എന്ന നിലക്കായിരിക്കും. ഓരോരുത്തരുടെ ചില കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ടാകും. ഖുത്ബ നൽകിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് കത്തുകൾ വരാറുണ്ട്. റഷ്യയിലെ പ്രാദേശിക വാസികളുടെ കത്തുകൾ വരാറുണ്ട്. ആഫ്രിക്കൻ നാടുകളിലെ പ്രാദേശിക വാസികളുടെ കത്തുകൾ വരാറുണ്ട്. ഇതേപോലെ മറ്റ് നാട്ടുകാരുടെ കത്തുകളും വരാറുണ്ട്. ഈ ഖുത്ബ ഞങ്ങളെക്കുറിച്ചാണെന്ന് മനസ്സിലാകുന്നു എന്നവർ ആ കത്തുകളിൽ സൂചിപ്പിക്കുന്നു. ഏതായിരുന്നാലും ഇഖാമത്ത് സലാത്ത് എന്നതിന് ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. ഇത് ഖിലാഫത്ത് മുഖേന അഹമ്മദിയ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. സക്കാത്ത് നൽകാൻ ഈ വചനത്തിൽ പറയുന്നുണ്ട്. ഇത് നമ്മുടെ ധനം ശുദ്ധമാക്കാനുള്ള ഒരു മാർഗമാണ്. സക്കാത്ത് മറ്റ് ധനത്യാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ലോകത്ത് അഹമ്മദിയ ജമാഅത്ത് മുഖേനയാണ് ഈ സംവിധാനം തുടർന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാലത്തിന്റെ ഖലീഫയുടെ നിർദ്ദേശമനുസരിച്ച് ലോകത്ത് ചന്ദാ സംവിധാനം മുഖേന ജമാഅത്ത് അംഗങ്ങളുടെയും ജമാഅത്തുകളുടെയും ആവശ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു നാടിൽ കുറവുണ്ടെങ്കിൽ മറ്റു നാടുകളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു. സാമ്പത്തിക ശേഷിയുള്ള നാടുകളിൽ നിന്ന് ദരിദ്ര നാടുകളുടെ ആവശ്യമായ മസ്ജിദ്, സാഹിത്യങ്ങൾ, മരാമത്ത് പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്നു. കാലത്തിന്റെ ഖലീഫയുടെ കീഴിൽ നടന്നുവരുന്ന ഒരു സംവിധാനമാണിത്. അശരണരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നു. ആരോഗ്യ തരത്തിലുള്ള ആവശ്യങ്ങളും വിദ്യാഭ്യാസ മേഖലകളിലെ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. ഇസ്ലാമിന്റെ തബ്ലീഗിന് ആവശ്യമായ കാര്യങ്ങൾ സാധ്യമാകുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വസിയത്ത് സംവിധാനം, ഖിലാഫത്ത് സംവിധാനം ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യവും ഇതുതന്നെയാണ്. സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഇത് മുഖേന പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ചന്ത നൽകുന്നവർ ഖിലാഫത്തുള്ളതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് ചന്ത നൽകുന്നത്. അവർക്കറിയാം ഈ പണം അനാവശ്യമായി ഒരിക്കലും ചെലവഴിക്കപ്പെടുന്നതല്ല, പാപനമായ ലക്ഷ്യങ്ങൾക്കായി മാത്രമേ ഇവ വിനിയോഗിക്കുകയുള്ളൂ. അഹമ്മദികളല്ലാത്തവർ പോലും നമ്മിൽ ഇക്കാര്യത്തിൽ വിശ്വാസമർപ്പിക്കുന്നു. അഹമ്മദികൾക്ക് നാം സക്കാത്ത് നൽകിയാൽ അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണെന്ന് അവർ ദൃഢമായി വിശ്വസിക്കുന്നു. ഖാനയിൽ പലരും വിളവെടുപ്പിന് ശേഷം എനിക്ക് സക്കാത്ത് നൽകി പോകാറുണ്ട്. കാരണം അവർ പറയാറുള്ളത് ഇതിന്റെ ഉചിത സ്ഥലത്ത് ചെലവഴിക്കുക നിങ്ങൾ മാത്രമാണ് എന്നാണ്. ആ സംഖ്യകൾ ഞാൻ ഖജനാവിൽ അടക്കും. എന്നെ അറിയാവുന്ന പല ഭൂ ഉടമകളും ഉണ്ടായിരുന്നു. ഇത് ഖജനാവിൽ അടക്കണം എന്ന് പറഞ്ഞ് എന്നെയാണ് പണം ഏൽപ്പിക്കാറുള്ളത്. അവർ പറയാറുള്ളത് ഞങ്ങളുടെ മുല്ലാക്കൾക്ക് ഈ സക്കാത്ത് കൊടുത്താൽ അവരെ തിന്നു തീർക്കും, അർഹതപ്പെട്ടവർക്ക് അത് എത്തുകയില്ല. ഇന്നും പല ജമാഅത്തുകളിൽ നിന്നും കത്തുകൾ വരാറുണ്ട്. ജമാഅത്തിലല്ലാത്തവർ സക്കാത്ത്, സദക്ക എന്നിവ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അവരിൽ നിന്ന് ഇത് വസൂലാക്കാൻ പാടുണ്ടോ എന്നവർ കത്തിൽ ചോദിക്കുന്നു. സക്കാത്തും സദക്കയും അന്യരിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതാണ്, വാങ്ങാറുമുണ്ട്. എന്നാൽ മറ്റു നിർബന്ധ ചന്തകളും ഐച്ഛിക ചന്തകളും അഹമ്മദികളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ. ചുരുക്കത്തിൽ സക്കാത്തിന്റെ സംവിധാനവും ഖിലാഫത്തുമായാണ് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഈ ആയത്തിൽ അവസാനം വീണ്ടും അനുസരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യഥാർത്ഥ ബന്ധം സ്ഥാപിക്കുകയും അത് മുഖേന ഖിലാഫത്തിനോടുള്ള ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. ഇതിന്റെയെല്ലാം വലയം ചെയ്യുന്ന കേന്ദ്രബിന്ദു സമ്പൂർണ്ണ അനുസരണമാണ്. ഇതുണ്ടെങ്കിൽ ഒരു വിശ്വാസി അനുഗ്രഹങ്ങൾക്ക് ഉടമസ്ഥനായിത്തീരുന്നതാണ്. അൽവസിയത്ത് എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇനി വിവരിക്കുന്നത്. ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തആലയുടെ വാഗ്ദാനവും പ്രവചനവും ഇതിൽ വിവരിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണം അടുത്തു തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹത്തെ അറിയിച്ച് അത് ഇതിൽ വിളംബരപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു പ്രവചനം ഇതിൽ നൽകുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയം അടുത്താണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അപമാനത്തിന് ഹേതുവാകുന്ന എല്ലാ ആക്ഷേപങ്ങളും ദൂരീകരിക്കുന്നതാണ്. അള്ളാഹു പറയുന്നു, ഞാൻ നിന്നിൽ തൃപ്തനായിരിക്കും. പറയുന്നു, നിന്റെ സത്യതക്കുള്ള വ്യക്തമായ അടയാളങ്ങൾ ഞാനെപ്പോഴും നിലനിർത്തുന്നതാണ്. ഇതിൽ പറഞ്ഞതുപോലെ ആ മഹാത്മാവിന്റെ നിന്യത കാണാൻ ആഗ്രഹിച്ചവർ നിന്യരായി എന്നതും അവരുടെ നാമം പോലും ലോകത്ത് ഇന്ന് മായ്ക്കപ്പെട്ടു എന്നതും ലോകം കണ്ടതാണ്. അവരെ ഇന്ന് ഓർക്കാൻ പോലും ആരുമില്ല. അസഭ്യം പുലമ്പിയവരും ആക്ഷേപം ഉന്നയിച്ചരും എല്ലാം തുടച്ചു മാറ്റപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ ജമാഅത്ത് ലോകത്ത് വ്യാപിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ദൃഷ്ടാന്തങ്ങളുടെ ഒരു ശൃംഖല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഇന്നും തുടർന്നുകൊണ്ടുപോകുന്നു. ഓരോ വർഷവും നടക്കുന്ന ലക്ഷക്കണക്കിന് ബൈഅത്തുകളിൽ അധികവും അള്ളാഹുവിൽ നിന്നും മാർഗദർശനങ്ങൾ ലഭിച്ചതിനു ശേഷമാണ് നടക്കുന്നത്. ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ സഹായത്തിന്റെ അടയാളങ്ങളാണ്. ഈ ദൈവിക സഹായങ്ങൾ ആ മഹാത്മാവിന്റെ സത്യതക്കുള്ള സാക്ഷ്യങ്ങളാണ്. തുടർന്ന് പറയുന്നു, ധാരാളം അപകടങ്ങൾ സംഭവിക്കുമെന്നും പല ആപത്തുകളും ഭൂമിയിൽ ഇറങ്ങുമെന്നും അള്ളാഹു എന്നെ അറിയിച്ചിരിക്കുന്നു. ഇതിൽ ചിലത് എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ്, ചിലത് എന്റെ കാലശേഷം വെളിപ്പെടുന്നതാണ്. ഈ പ്രസ്ഥാനത്തിന് അവൻ പൂർണമായ അഭിവൃദ്ധി നൽകും. കുറച്ച് എന്റെ കരങ്ങളാൽ, കുറച്ച് എനിക്ക് ശേഷവും. ഈ പ്രവചനങ്ങൾ പുലരുന്നതായി നാം കാണുന്നു. ആപത്തുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതും ഇപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യവുമുള്ള വാർത്തകളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രകൃതി വിപത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് കാണാവുന്നതാണ്. ഏതെങ്കിലും ആപത്തിൽ ഓരോ നാടുമകപ്പെടുന്നു. ഈ ആപത്തുകളെക്കുറിച്ച് ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഇവയെല്ലാം പ്രകടമാകുമെന്ന് പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാർക്ക് മതിയായതല്ലേ? ചിന്തിക്കുക, അള്ളാഹുവിൽ നിന്നും അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെയുള്ള ആപത്തുകൾ വരും, ഭൂകമ്പങ്ങൾ വരും എന്ന് നേരത്തെ പ്രവചിക്കുന്നു. ഇന്ന് നാം നാനാതരം ആപത്തുകളും ലോകത്തെ വലയം ചെയ്തിരിക്കുന്നത് കാണുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഈ വരിഷ്ഠദാസന്റെ വാക്കുകളെ നാം ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർക്കുന്നവർ ഇന്ന് ചെയ്യേണ്ടത് ഇതാണ്. അഹമ്മദിയ ജമാഅത്തിനെ എതിർക്കുന്നതിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നവർ ചിന്തിക്കേണ്ടത് ഇവരുടെ എല്ലാവിധ പരിശ്രമമുണ്ടായിട്ടും ജമാഅത്തിന്റെ ഓരോ കാൽവെപ്പും ഓരോ നിമിഷവും തന്നെ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും മനുഷ്യന്റെ പ്രവർത്തനമാകുമോ? വിജയിക്കുകയും ജനഹൃദയങ്ങളിൽ ഇത് സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നു. അള്ളാഹു തആലയാണ് ഹൃദയങ്ങളെ കാലത്തിന്റെ ഇമാമിലേക്ക് തിരിച്ചുവിടുന്നത്. ഇവർ എത്ര കാലം വരെ അള്ളാഹുമായി പോരാടും? തങ്ങളുടെ ഇഹപര ലോകം നഷ്ടപ്പെടുത്തുമെന്നല്ലാതെ ഒന്നും ഇവർക്ക് കരസ്ഥമാക്കാൻ സാധ്യമല്ല. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സംബന്ധമായി വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ കണ്ണുകൾ ചീഞ്ഞുപോയാലും നിങ്ങളുടെ നാസാരന്ധ്രങ്ങൾ നിങ്ങളുടെ മൂക്കുകൾ തേഞ്ഞുമാഞ്ഞു പോയാലും എന്നെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്കാവില്ല. ഹദ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇത് അള്ളാഹുവിന്റെ സനാതന നിയമമാകുന്നു. അവൻ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മുതൽക്കേ പ്രവാചകന്മാരെ സഹായിക്കുന്നതിനും അവർക്ക് വിജയം നൽകുന്നതിനും വേണ്ടി ഈ നിയമത്തെ സദാ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, തന്റെ പ്രവാചകന്മാർ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജയം കണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, പ്രവാചകന്മാരുടെ ആഗ്രഹമനുസരിച്ച് മറ്റാരാലും കിടപിടിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ തെളിവുകൾ ഭൂമിയിൽ പൂർത്തിയാവുക എന്നതാണ്. ഇപ്രകാരം അള്ളാഹു അവരുടെ സത്യത ലോകത്ത് ശക്തമായ ദൃഷ്ടാന്തങ്ങൾ മുഖേന വെളിപ്പെടുത്തുന്നു. ഏതൊരു സന്മാർഗത്തെയാണോ അവർ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ബീജാവാപം അവരുടെ കരങ്ങളാൽ ചെയ്യിക്കുന്നു. എന്നാൽ ഇതിന്റെ പൂർത്തീകരണം അവരുടെ കരങ്ങളാൽ നിർവഹിക്കപ്പെടുന്നതില്ല. മറിച്ച് ഈ പ്രസ്ഥാനം ബാഹ്യമായി പരാജയപ്പെടുമെന്ന ഭയം നിലനിൽക്കെ അവർക്ക് അവൻ മരണം നൽകുന്നു. ഇതിലൂടെ എതിരാളികൾക്ക് പരിഹാസ കുത്തുവാക്കുകളും നിന്ദാവചനങ്ങളും ചൊരിയാൻ അവൻ അവസരം നൽകുന്നു. എന്നാൽ അവരുടെ പരിഹാസങ്ങൾക്ക് ശേഷം അവൻ തന്റെ ശക്തിയുടെ മറ്റൊരു കരം പ്രത്യക്ഷപ്പെടുത്തുന്നു. തന്നിമിത്തം അപൂർണതയിൽ കിടന്നിരുന്ന ലക്ഷ്യങ്ങൾ പരിപൂർണത പ്രാപിക്കുന്നതിന് വേണ്ട സാമഗ്രികൾ സൃഷ്ടിക്കപ്പെടുന്നു. പിന്നീട് തന്റെ രണ്ടാം കുദരത്തിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അള്ളാഹു തന്റെ അതിമഹത്തായ ദിവ്യശക്തി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുന്നു. അള്ളാഹു ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങൾ, അത് പുതിയ പ്രതാപത്തോടെ ഓരോ നിമിഷവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നത് ജമാഅത്തിന്റെ ചരിത്രം നമ്മോട് പറയുന്നു. ഈ പ്രവചനങ്ങൾ തന്റെ വരിഷ്ഠദാസന്മാർ മുഖേന അള്ളാഹു പൂർത്തിയാക്കുന്നു. ഒന്നാം ഖിലാഫത്ത് കാലത്താണെങ്കിലും അത് വ്യക്തമായി. ഒന്നാം ഖിലാഫത്ത് കാലത്ത് ബാഹ്യമായ എതിർപ്പുകളും ആന്തരികമായ എതിർപ്പുകളും ശക്തി പ്രാപിച്ചു. രണ്ടാം ഖിലാഫത്ത് കാലത്ത് ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് മുതൽ അവസാനം വരെ വിവിധ ഫിത്നകൾ ജമാഅത്തിനകത്തുമുണ്ടായി. ജമാഅത്തിന്റെ ഒരു ഭാഗം ഇതിൽ നിന്നും പുറത്തുപോയി. പുറമേയുള്ള എതിർപ്പുകൾ ശക്തമായി ആഞ്ഞടിച്ചു. എന്നിട്ടും ജമാഅത്തിന്റെ വിജയത്തിലേക്കുള്ള പ്രയാണം നിലച്ചുപോയില്ല. ഖിലാഫത്തെ സാലിസയുടെ കാലത്തും പുറമേ നിന്നുള്ള എതിർപ്പുകളും അകത്തു നിന്നുള്ള ഫിത്നകളും തല ഉയർത്താൻ തുടങ്ങി. എന്നിട്ടും ജമാഅത്ത് വിജയിച്ചുകൊണ്ടേ മുന്നേറി. അഹമ്മദിയ ഖിലാഫത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിനെ മുന്നോട്ട് തന്നെ നയിച്ചുകൊണ്ടിരുന്നു. നാലാമത്തെ ഖിലാഫത്ത് കാലഘട്ടം വന്നു. ജമാഅത്തിനെ എന്നേക്കുമായി നശിപ്പിക്കാമെന്ന് കരുതി ശത്രുപക്ഷം ശക്തമായ പ്രഹരമേൽപ്പിക്കുന്നതിനുള്ള കുൽസിത ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ബാഹ്യമായി അതിൽ നിന്നും രക്ഷപ്പെടുക എന്നത് പ്രയാസം തന്നെയായിരുന്നു. ഓടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും മുമ്പിൽ ഇല്ലായിരുന്നു. എന്നിട്ടും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ സുവ്യക്തമായ രീതിയിൽ പുലരുകയുണ്ടായി. അള്ളാഹു രണ്ടാം പ്രാവശ്യവും തന്റെ അതിശക്തമായ കുദ്രത്ത് വെളിപ്പെടുത്തുന്നതാണ്. അത് പ്രകടമാകുകയുണ്ടായി. ആ അതിശക്തമായ കുദ്രത്ത് എതിരാളികളെ തൂത്തെറിഞ്ഞു. ഇതിനുശേഷം അഞ്ചാം ഖിലാഫത്തിന്റെ കാലമാണ് വന്നത്. ഇതിലും അസൂയയുടെ അഗ്നിയും എതിർപ്പുകളും ശക്തി പ്രാപിച്ചു. ബലഹീനരും നിരായുധരുമായ അഹമ്മദികൾക്ക് നേരെ അതിക്രൂരമായ അക്രമം അയച്ചുവിട്ട് അവരുടെ രക്തം കൊണ്ട് ഇവർ ഹോളി കളിച്ചു. ഈ ക്രൂരകൃത്യം കണ്ട് മനുഷ്യരുടെ പ്രവൃത്തിയാണോ ഇത്, അതല്ല മൃഗത്തെക്കാളും നീചമായ ഏതെങ്കിലും ജീവിയുടെ പ്രവൃത്തിയാണോ എന്ന് ചിന്തിച്ചുപോയി. ആഭ്യന്തരമായി ജമാഅത്തിനോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ജമാഅത്തിന്റെ അകത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ചില തലങ്ങളിൽ കുൽസിത ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാന പ്രകാരം അള്ളാഹുവിന്റെ സഹായത്തിന്റെ തണലിൽ കഴിയുന്ന ഖിലാഫത്ത് ഈ ശക്തിപ്രഭാവം അതിനെയെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു തന്നെയാണ് ഇതിനെ നേരിടുന്നത്. ഞാൻ ബലഹീനനും കഴിവില്ലാത്തവനുമാണ്, എനിക്കൊരു പ്രസക്തിയുമില്ല. എന്നാൽ അഹമ്മദിയ ഖിലാഫത്തിന് സർവശക്തനും സർവശക്തിയുടെയും ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ സഹായം ലഭ്യമാണ്. അവനാണ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, ഞാൻ അതിശക്തമായ ശക്തി പ്രഭാവങ്ങൾ പ്രകടമാക്കുന്നതാണ്. ഇതനുസരിച്ച് അവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു, പ്രകടമാക്കുകയും ചെയ്യുന്നതാണ്. ശത്രു തന്റെ കുതന്ത്രത്തിലും ബുദ്ധിവൈഭവത്തിലും തന്റെ അക്രമത്തിലും നിന്ദ്യനും പരാജിതനുമായി തീരുന്നതാണ്. അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ച് സമർപ്പിക്കുന്നതിന് വേണ്ടി ഇക്കാലത്ത് ഇലക്ട്രോണിക് മീഡിയയെ ഉപയോഗിക്കാൻ ശ്രമിച്ചു വരുന്നു. വിവിധ ഇന്റർനെറ്റിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വരുന്നു. എന്നാൽ ഖിലാഫത്തിന്റെ മേൽനോട്ടത്തിൽ ലോകത്തുള്ള എല്ലാ നാടുകളിലും ഇതിനെ ശക്തമായി നേരിടാൻ കഴിവുള്ള യുവാക്കളുടെ വലിയൊരു സൈന്യത്തെ തന്നെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ട്. അവർ ശത്രുവിന്റെ മുമ്പിൽ നെഞ്ചുവീർപ്പിച്ചു നിൽക്കുന്നു. അവർ നൽകുന്ന മറുപടികൾ കാണുമ്പോൾ അനിയന്ത്രിതമായി അള്ളാഹുവിന്റെ സ്തുതി ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുന്നു. അവന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസവും വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. കുദരത്തെ സാന്യ തുടർന്നു കൊണ്ടുപോകുമെന്നതിനെക്കുറിച്ച് നമുക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകങ്ങളായ രണ്ട് ആഹ്ലാദങ്ങളെ തകർക്കുന്നതിനു വേണ്ടി തന്റെ സനാതന നടപടി അനുസരിച്ച് ഇപ്രകാരം അള്ളാഹു രണ്ടുവിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു. അതുകൊണ്ട് ഇനി അള്ളാഹു തന്റെ സനാതനമായ നടപടിക്രമത്തെ ഉപേക്ഷിച്ച് കളയുമെന്നത് സംഭവ്യമല്ല. തന്മൂലം ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരും ആകരുത്. തന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു, കാരണം നിങ്ങളും രണ്ടാമത് ദിവ്യ തേജസ്സിനെ ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നിങ്ങൾക്ക് ഗുണകരമാണ് അതിന്റെ ആഗമനം. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാഞ്ഞാൽ ദ്വിതീയ ദിവ്യശക്തി വരികയില്ല. എന്നാൽ ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തിയെ അയക്കും. ബറാഹിനെ അഹമ്മദിയായിലെ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെക്കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെക്കുറിച്ചുള്ളതാണ്. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം തന്നരുളുന്നതാണ്. അതിനാൽ എന്റെ വേർപാടിന്റെ ദിനം നിങ്ങളിൽ പ്രകടമാകേണ്ടതും അനന്തരം ശാശ്വത വാഗ്ദാനത്തിന്റെ ദിനം വെളിപ്പെടേണ്ടതും നിർബന്ധമാകുന്നു. നമ്മുടെ ദൈവം സത്യസന്ധനും വിശ്വസ്തനും വാഗ്ദാന പാലകനുമാണ്. അവൻ വാഗ്ദാനം ചെയ്യുന്നതെന്തോ അതെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി കാണിക്കുന്നതാണ്. ഈ ദിവസം ലോകാവസാനത്തിന്റെ ദിനമായാലും വലിയ ആപത്തുകൾ ഇറങ്ങേണ്ട സമയമായാലും അവൻ വിവരമറിയിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. അഹമ്മദിയ ഖിലാഫത്തിനെ കുറിച്ചുള്ള വാഗ്ദാനം ശാശ്വതമാണ്. ഭാവിയിൽ വരാനിരിക്കുന്നവർക്കുള്ളതാണിത്. ഖിലാഫത്ത് സംവിധാനവുമായി ഒട്ടിപ്പിടിച്ചു നിൽക്കുകയും തങ്ങളുടെ പരിപൂർണ അനുസരണം പ്രകടിപ്പിക്കുകയും ഖിലാഫത്തിനോട് ആത്മാർത്ഥമായ കൂറ് പുലർത്തുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നതായി കാണുന്നതാണ്. ശത്രുക്കളുടെയും ദുഷ്പ്രകൃതക്കാരുടെയും നയനങ്ങൾ അന്ധമാണ്. അവർക്ക് അള്ളാഹുവിന്റെ സഹായങ്ങളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം ഓരോ നിമിഷവും അള്ളാഹുവിന്റെ കുദ്രത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു തആല ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്മെക്കുറിച്ച് നൽകിയ വാഗ്ദാനം പുതിയ പ്രഭാവത്തോടെ പുലരുന്നതായി നിത്യവും നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ശത്രുക്കൾ അക്രമത്തിൽ മുന്നേറുന്നതും നിരായുധരെ ആയുധം കൊണ്ട് ആക്രമിക്കുന്നതും എല്ലാം ശത്രുക്കളുടെ കൈവശം തെളിവുകൾ മുഖേന നേരിടാൻ ഒന്നുമില്ല എന്നാണ് തെളിയിക്കുന്നത്. അഹമ്മദിയ ജമാഅത്ത് നൽകുന്ന തെളിവുകൾ മുഖേന മറ്റുള്ളവരുടെ വായ അടക്കുക എന്നതും അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നതിനുള്ള തെളിവാണ്. പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ വിജയം നൽകുന്നതാണ്. ഈ വിജയം നാം സമർപ്പിക്കുന്ന തെളിവുകൾ മുഖേനയാണ് ഉണ്ടാകുന്നത്. ഇതിനെ നേരിടാൻ ഒരു എതിരാളിക്കും കഴിയുന്നില്ല. തുടർന്ന് അഹമ്മദിയ ഖിലാഫത്തിനെ പരാമർശിച്ചുകൊണ്ട് രണ്ടാം കുദ്രത്ത് എങ്ങനെയാണ് ഇവിടെ സ്ഥാപിതമാവുക എന്ന് വിവരിക്കുന്നു. പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു ദിവ്യശക്തിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ദൈവീകമായ ഒരു ശക്തി പ്രഭാവമാകുന്നു. എനിക്ക് ശേഷം ചില വ്യക്തികളുണ്ടാകും, അവർ രണ്ടാം ദിവ്യശക്തിയുടെ പ്രതീകങ്ങളായിരിക്കും. അതിനാൽ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ രണ്ടാം ദിവ്യശക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതരാവുക. കൂടാതെ ഈ ദ്വിതീയ ദിവ്യശക്തി ആകാശത്തു നിന്നും വെളിവാകുവാനും നിങ്ങളുടെ ദൈവം കഴിവുറ്റവനാണെന്ന് കാണിച്ചു തരുമാറാകുവാനും ചെയ്യുന്നതുവരെ മുഴുവൻ ജമാഅത്തുകളിലെയും സുഹൃതന്മാർ ഓരോ നാട്ടിലും ഒരുമിച്ചുകൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങളുടെ മരണം സമീപസ്ഥമാണെന്ന് കരുതിക്കൊള്ളുക. ആ നിമിഷം ഏത് സമയത്താണ് ആസന്നമാകുക എന്ന് നിങ്ങൾ അറിയുന്നില്ല. എനിക്ക് ശേഷം എന്റെ ജമാഅത്തിലെ വിശുദ്ധനായ ഒരു മഹാൽ വ്യക്തി എന്റെ നാമത്തിൽ ജനങ്ങളിൽ നിന്ന് ബയ്യത്ത് വാങ്ങട്ടെ. ലോകത്തിന്റെ വിവിധ ജനസമൂഹങ്ങളിൽ നിവസിക്കുന്ന സൽപ്രകൃതക്കാരായ ആളുകൾ, അവർ ഏഷ്യയിലായാലും യൂറോപ്പിലായാലും, അവരെയെല്ലാം തൗഹീദിലേക്ക് ആകർഷിക്കുകയും തന്റെ ദാസന്മാരെ ഏകമതത്തിൽ ഒരുമിച്ചു കൂട്ടുകയും എന്നതാണ് അള്ളാഹു ഇച്ഛിക്കുന്നത്. ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഞാൻ ഭൂതലത്തിൽ അയക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ സൗമ്യതയിലും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും ഊന്നിക്കൊണ്ട് നിങ്ങൾ ഈ ഉദ്ദേശത്തെ പ്രാവർത്തികമാക്കുക. അള്ളാഹുവിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹീതനായ ഒരു മഹാത്മാവ് എഴുന്നേൽക്കുന്നതുവരെ എനിക്ക് ശേഷം നിങ്ങളെല്ലാവരും യോജിച്ച് പ്രവർത്തിക്കുക. ഇവിടെ തന്റെ വിയോഗത്തിന് ശേഷം ഖലീഫയുടെ തെരഞ്ഞെടുപ്പ് നടക്കുവോളം, ഒരു ഖലീഫയ്ക്ക് ശേഷം അടുത്ത ഖലീഫയുടെ തെരഞ്ഞെടുപ്പ് നടക്കുവോളം എന്ത് ചെയ്യണമെന്ന് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞിരുന്നു. ഈ ഇടവേളയിൽ നിങ്ങൾ ഒരിക്കലും വഴിവിഴക്കരുത്. ഇടയിൽ വരുന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിലും പ്രത്യേകം സൂക്ഷിക്കുക. രണ്ടാം കുദ്രത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കണമെങ്കിൽ ദുആ ചെയ്തുകൊണ്ട് ഐക്യത്തോടെ വർത്തിക്കുക, ഖലീഫയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക. ജമാഅത്തിലെ വിശുദ്ധനായ ഒരു മഹൽ വ്യക്തി എന്റെ നാമത്തിൽ ജനങ്ങളിൽ നിന്ന് ബയ്യത്ത് വാങ്ങട്ടെ എന്നതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ പാടില്ല. അതായത് ഖിലാഫത്ത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല എന്നും കുറെ ആളുകളുടെ കൂട്ടമാണ് ഖിലാഫത്ത് എന്നും തെറ്റിദ്ധരിക്കരുത്. ഇതിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗൈർ മുബായീൻ സദർ അഞ്ചുമൻ അഹമ്മദിയായ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത്. എന്നാൽ ഇതിന്റെ വിശദീകരണം ഇതിന്റെ അടിക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുടെ തിരഞ്ഞെടുപ്പ് വിശ്വാസികളുടെ തീരുമാന പ്രകാരമായിരിക്കണം. പറയുന്നു, ഇങ്ങനെയുള്ള വ്യക്തിയുടെ, ഇവിടെ ഏകജനമാണുള്ളത്, തിരഞ്ഞെടുപ്പ് സത്യവിശ്വാസികളുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായത്തോടെ ആയിരിക്കണം നടക്കേണ്ടത്. എന്റെ പേരിൽ ബയ്യത്ത് വാങ്ങിക്കുവാൻ അർഹനാണെന്ന് 40 വിശ്വാസികൾ ആരെപ്പറ്റിയാണ് യോജിച്ച് അഭിപ്രായപ്പെടുന്നത്? അദ്ദേഹത്തിന് എനിക്ക് ശേഷം ബയ്യത്ത് വാങ്ങാവുന്നതാണ്. ഇവിടെ ബഹുവചനം വന്നിട്ടില്ല. ആ വ്യക്തി ബയ്യത്ത് വാങ്ങുക എന്നാണ് പറഞ്ഞത്. അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകാ യോഗ്യനായി തീരേണ്ടതാണ്. ഇവിടെ അഞ്ചുമനെ മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല, ആ വ്യക്തി മാതൃകയാകണമെന്നാണ് പറഞ്ഞത്. ബഹുവചനം ഉപയോഗിച്ച സ്ഥലത്ത് അഞ്ചുമനല്ല ഉദ്ദേശം, ഖലീഫമാരെ കുറിച്ചാണ് പറയുന്നത്. ഭാവിയിൽ വരുന്ന ഖലീഫമാർ ബയ്യത്ത് വാങ്ങുക. ഈ തത്വത്തെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് സംവിധാനത്തിൽ ഖിലാഫത്ത് തിരഞ്ഞെടുപ്പിനായി ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. രണ്ടാം ഖിലാഫത്തിന് ശേഷം ഈ സംവിധാനത്തിലൂടെയാണ് ഇതുവരെ ഖിലാഫത്ത് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ തിരഞ്ഞെടുപ്പാണെന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അള്ളാഹുവിന്റെ പ്രകടമായ സാക്ഷ്യവും സഹായവും ജമാഅത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് ഇത് സംബന്ധമായി അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന സത്യസ്വപ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇത് അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണെന്ന് വ്യക്തമായ തെളിവാകുന്നു. അതോടൊപ്പം ഖലീഫയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും ഹൃദയങ്ങളെ ഖലീഫയെ സഹായിക്കാനായി തിരിച്ചുവിടുന്നതും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ളതിനുള്ള തെളിവാണ്. ഇത് സംബന്ധമായി ഞാൻ മുമ്പ് ഉദാഹരണം നൽകിയിട്ടുള്ളതാണ്. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ ഏത് രീതിയിലായിരുന്നു എന്നും അള്ളാഹുവിന്റെ അതിശക്തമായിരിക്കുന്ന ശക്തിപ്രഭാവം ഏതുവിധം അടയാളങ്ങൾ പ്രകടമാക്കിയെന്നും പറഞ്ഞിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഗ്രന്ഥത്തിൽ നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, അനുകമ്പ കാണിച്ചുകൊണ്ടും സ്വന്തം ആത്മാക്കളെ പവിത്രപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അംശം സ്വാംശീകരിക്കേണ്ടതാണ്. കാരണം പരിശുദ്ധാത്മാവ് ഇല്ലാതെ കണ്ട് യഥാർത്ഥ ദൈവഭക്തി കരസ്ഥമാക്കാൻ സാധ്യമല്ല. ദൈവപ്രീതി കരസ്ഥമാക്കുന്നതിന് ശാരീരിക ഇച്ഛകൾ പരിപൂർണമായും പരിത്യജിച്ച് ഏറ്റവും ഇടുങ്ങിയ മാർഗം സ്വീകരിക്കേണ്ടതാണ്. അള്ളാഹുവിൽ നിന്നും അകറ്റിക്കളയുന്ന ലൌകിക സുഖഭോഗങ്ങളിൽ വഞ്ചിതരാകരുത്. അള്ളാഹുവിന് വേണ്ടി കൈപ്പേറിയ ജീവിതം വരിക്കുക. അള്ളാഹുവിന്റെ തൃപ്തി സംപ്രീതമാകുന്ന വേദന അവൻ അനിഷ്ടപ്പെടുന്ന ആനന്ദത്തെക്കാൾ ഉത്തമമാണ്. ദൈവപ്രീതി ലഭ്യമാകുന്ന പരാജയം ദൈവകോപത്തിന് കാരണമാകുന്ന വിജയത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ദൈവകോപത്തിലേക്ക് അടുക്കുന്ന സ്നേഹത്തെ വർജിക്കുക. നിങ്ങൾ പരിശുദ്ധ ഹൃദയത്തോടുകൂടി അവനിലേക്ക് അടുക്കുകയാണെങ്കിൽ അവൻ എല്ലാ മാർഗങ്ങളിലും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നഷ്ടം വരുത്തുവാൻ ഒരു ശത്രുവിനും സാധിക്കുകയില്ല. നിങ്ങൾക്ക് മുന്നിൽ മരണത്തിന്റെ ദൃശ്യം പ്രകടമാകും വിധം നിങ്ങൾ നിങ്ങളുടെ തൃപ്തികളെയും നിങ്ങളുടെ സുഖാനുഭൂതികളെയും നിങ്ങളുടെ അന്തസ്സിനെയും നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ ജീവനെ പോലും ത്യജിച്ചുകൊണ്ട് അവന്റെ പാതയിൽ കൈപ്പേറിയ ജീവിതം നയിക്കുന്നത് മുഖേനയല്ലാതെ നിങ്ങൾക്ക് മറ്റു വിധത്തിലൊന്നും ദൈവപ്രീതി കരസ്ഥമാക്കാൻ സാധ്യമല്ല. എന്നാൽ ഈ പ്രയാസങ്ങൾ സഹിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഓമന പൈതലിനെ പോലെ ദൈവത്തിന്റെ മടിത്തട്ടിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് മുമ്പ് കടന്നുകഴിഞ്ഞ ഭക്തന്മാരുടെ അനന്തരാവകാശികളായി നിങ്ങൾ മാറുന്നതാണ്. സർവ്വവിധ അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ നിങ്ങൾക്കുമേ തുറക്കപ്പെടുന്നതാണ്. വീണ്ടും പറയുന്നു, അള്ളാഹു നിങ്ങളെ വ്യർത്ഥമാക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നിങ്ങൾ ദൈവിക കരങ്ങളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട ഒരു ബീജമാകുന്നു. ഈ ബീജം വളരുകയും പുഷ്പിക്കുകയും നാനാഭാഗങ്ങളിലേക്കും അതിന്റെ ശാഖകൾ പടന്ന് പന്തലിക്കും വിധം ഒരു പടവൃക്ഷമായി തീരുകയും ചെയ്യുമെന്ന് ദൈവം അരുൾ ചെയ്യുന്നു. ദൈവിക വചനങ്ങളിൽ വിശ്വസിക്കുകയും ഇടക്ക് വെച്ചുണ്ടാകുന്ന ആപത്തുകളിൽ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. എന്തുകൊണ്ടെന്നാൽ ആരാണ് ബയ്യത്തിൽ സത്യവാൻമാരെന്നും ആരാണ് അസത്യവാൻമാരെന്നും ദൈവം പരീക്ഷിക്കുന്നതിന് വേണ്ടി പരീക്ഷണങ്ങൾ ഉണ്ടാവേണ്ടതും അനിവാര്യമാണ്. ഏതെങ്കിലും പരീക്ഷണത്തിൽ കാലിടറുന്നവൻ അള്ളാഹുവിനൊരു നഷ്ടം വരുത്തുന്നില്ല, മറിച്ച് നിർഭാഗ്യം അവനെ നരകത്തിലെത്തിക്കുന്നു. അവൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ എത്ര നന്നായിരുന്നു. അവസാനം വരെ സഹനം കൈക്കൊള്ളുന്നവർ ആപത്തുകളുടെ ഭൂകമ്പങ്ങൾ ഉണ്ടായാലും അപകടങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും സമൂഹങ്ങൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്താലും ലോകം അതിനീചമായി വർത്തിച്ചാലും അവർ തന്നെയായിരിക്കും ഒടുവിൽ വിജയശ്രീലാളിതനായിത്തീരുന്നവർ. അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ അവർക്കു മേൽ തുറക്കപ്പെടുന്നതാണ്. ഞാൻ എന്റെ ജമാഅത്തിനെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഭൌതികതയുടെ കലർപ്പില്ലാത്ത സത്യവിശ്വാസം, കാപട്യവും ഭീരുത്വവും കൊണ്ട് പൊടി പുരളാത്ത സത്യവിശ്വാസം, അനുസരണത്തിന്റെ ഒരു മേഖലയും ഒഴിഞ്ഞുപോയിട്ടില്ലാത്ത സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളവർ, ദൈവത്തിന്റെ ഇഷ്ടജനമാകുന്ന ഇവർ, ഇവരുടെ പാദങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിൽ ലോകത്തെല്ലായിടത്തും ഓരോ കോണിലും ത്യാഗത്തിന്റെ നിലവാരം ഉയർന്നുകൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാകുന്നതായി നാം കാണുന്നു. സധൈര്യം അതിമഹത്തായ ത്യാഗമനോഭാവത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജീവന്റെയും ധനത്തിന്റെയും ത്യാഗങ്ങൾ അഹമ്മദികൾ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു. ഉദ്ധരണികളിൽ ചില താക്കീതുകളും അടങ്ങിയിട്ടുണ്ട്, സുവാർത്തകളുമുണ്ട്. ഖിലാഫത്തുമായും ജമാഅത്തുമായും ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്നവർക്കാണ് ഈ സുവാർത്തകൾ ഉള്ളത്. അതുകൊണ്ട് നമ്മിൽ ഓരോരുത്തരും ഈ സുവാർത്തകൾക്ക് അവകാശികളായി തീരുന്നതിന്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കുന്നതിന്, അള്ളാഹുവിന്റെ മഹത്വം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവരായി മാറുക, ജീവിത മാതൃകയിലൂടെ അള്ളാഹുവിന്റെ തൗഹീദിന്റെ പ്രചാരകരായി മാറുക, മാനവ സമൂഹത്തോട് യഥാർത്ഥ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരായി മാറുക, ഹൃദയത്തെ വിദ്വേഷത്തിൽ നിന്നും പകയിൽ നിന്നും അകറ്റുക, നന്മയുടെ എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നവരായി മാറുക, തങ്ങളുടെ വിശ്വാസത്തെ സമർപ്പിക്കുന്നവരായിത്തീരുക, സമ്പൂർണ്ണ അനുസരണമുള്ളവരായിത്തീരുക, വിശ്വാസത്തിൽ അഭിവൃദ്ധി കൈവരിക്കുന്നവരായിത്തീരുക. അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹുവിന്റെ പക്കൽ നമ്മുടെ പാദങ്ങൾ സത്യത്തിൽ അധിഷ്ഠിതമായി മാറുകയുള്ളൂ. അപ്പോൾ മാത്രമേ അവന്റെ വാഗ്ദാനങ്ങളിൽ നിന്നും ഫലമെടുക്കുന്നവരായി നാം തീരുകയുള്ളൂ. അൽ വസീയത്ത് എന്ന ഗ്രന്ഥത്തിന്റെ അവസാനത്തിൽ തഖ്‌വ സ്വീകരിക്കുകയും വിശ്വാസത്തിൽ മുന്നേറുകയും ചെയ്യുന്നവർക്കായി അതിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുകയും ആ മഹാത്മാവ് സ്ഥാപിച്ച സാമ്പത്തിക പദ്ധതിയിൽ പങ്കാളികളാകുകയും ചെയ്തവരെക്കുറിച്ച് ദുആ മുഖേന ആശീർവദിക്കുകയുണ്ടായി. അവർ തങ്ങളുടെ വരുമാനവും സ്വത്തും വസിയത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്വത്ത് ഇസ്ലാമത പ്രചാരണത്തിനും ഖുർആനിക വിജ്ഞാനങ്ങളുടെയും ദീനീ ഗ്രന്ഥങ്ങളുടെയും പ്രസിദ്ധീകരണത്തിനും ജമാഅത്തിലെ പ്രബോധകർക്കും വേണ്ടി വിനിയോഗിക്കുന്നതാണ്. അതേപോലെ ഈ ധനത്തിൽ നിന്ന് നിത്യവൃത്തിക്ക് വകയില്ലാത്ത അനാഥരും അഗതികളും നവമുസ്ലിങ്ങളുമായ അഹമ്മദികൾക്ക് അവകാശമുണ്ടായിരിക്കുമെന്നും പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഈ സമ്പത്ത് സ്വരുകൂട്ടപ്പെടുമെന്നും ഈ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുമെന്നും എനിക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. കാരണം ഇത് ആകാശഭൂമികളുടെ അധിപനായ സർവശക്തന്റെ തീരുമാനമാകുന്നു. ഈ വസിയത്ത് സംവിധാനത്തിൽ പ്രവേശിക്കുന്ന ദീനിനെയും സൃഷ്ടികളെയും ധനപരമായി സഹായിക്കുന്നവർക്കായി ആ മഹാത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പറയുന്നു, സർവശക്തനും ദയാലുവും പൊറുക്കുന്നവനും കരുണാമയനുമായ എന്റെ നാഥ, നിന്റെ ഈ വരിഷ്ഠനിൽ സത്യമായി വിശ്വസിക്കുകയും യാതൊരുവിധ കപടതയും ശരീരേച്ഛകളും ദുർഭാവനയും തങ്ങളുടെ ഉള്ളിൽ വെച്ച് പുലർത്താതിരിക്കുകയും വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും കർത്തവ്യങ്ങൾ യഥാവിധി നിർവഹിക്കുകയും ചെയ്യുന്നവരുടെ കബറിടമാക്കി ഇതിനെ മാറ്റണമേ. അതുകൊണ്ട് വസിയത്ത് സംവിധാനത്തിൽ അംഗങ്ങളായവരുടെ വിശ്വാസവും അനുസരണവും ത്യാഗത്തിന്റെ നിലവാരവും എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. കാരണം ഒരു പ്രതിജ്ഞയെടുത്തവരാണ് അവർ. വസിയത്ത് ചെയ്തതിനു ശേഷം മുമ്പത്തേക്കാൾ കൂടുതൽ തഖ്വയിൽ മുന്നേറാൻ ശ്രമിക്കേണ്ടതാണ്. ഖിലാഫത്തിനോടുള്ള കൂറും മുമ്പത്തേക്കാൾ കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹു ഓരോ അഹമ്മദിക്കും ഇതിൽ മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഖിലാഫത്ത് സംവിധാനത്തോടുള്ള ദൈവിക വാഗ്ദാനങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കാൻ ഓരോരുത്തർക്കും തൗഫീഖ് ലഭിക്കുമാറാകട്ടെ. അങ്ങനെ ഈ സംവിധാനം എപ്പോഴും നിങ്ങളിൽ നിലനിൽക്കുമാറാകട്ടെ. അതിന്റെ അനുഗ്രഹം നാം എപ്പോഴും കരസ്ഥമാക്കുന്നവരായി തീരട്ടെ.